2024 മാർച്ച് 14 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കലോത്സവമോ അതോ കലാപ ഉത്സവമോ? ശ്രീകുമാർ പള്ളിയെഴുത്ത് എഴുതുന്നു. കഷ്ടപ്പെട്ട് പരിശീലിപ്പിച്ച് മണിക്കൂറുകൾ എണ്ണി ഊഴം കാത്തിരുന്ന് മത്സരവേദിയിൽ കയറിയിട്ട് കണ്ണീർ പൊഴിച്ച് വേദി വിടേണ്ടി വരുന്ന കലാപ്രതിഭകൾ, അവരുടെ പേരിൽ വേദിക്ക് പുറത്ത് ഏറ്റുമുട്ടുന്ന പരിശീലകർ, മക്കൾക്ക് ജയവും ഗ്രേഡും കിട്ടാൻ വെമ്പൽ കൊള്ളുന്ന രക്ഷിതാക്കൾ, ഇതൊക്കെ സർവകലാശാല കലോത്സവങ്ങളിലെ സ്ഥിരം കാഴ്ചകളാണ്. കേരള സർവകലാശാലയുടെ ഇത്തവണത്തെ കലോത്സവം ഒരുപടി കൂടി കടന്നു. മത്സര ഇനം ആയിരുന്നില്ലെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ട ായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ. ഒന്നല്ല രണ്ട് ദിവസം വരൾച്ച കാലത്ത് ACB ചെയ്യാറുള്ള കറന്റ് കട്ട് പോലെ കലോത്സവം ഇടയ്ക്കിടെ നിർത്തി വെക്കുകയും ചെയ്തു. എല്ലാം അരങ്ങേറിയത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലും. എന്തൊരു നാണക്കേട്! വിദ്യാർത്ഥികളിൽ അന്തർലീനമായിട്ടുള്ള കലാവാസനകളെ പുറത്തെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതിലൂടെ കലാരംഗത്ത് പുതിയ പ്രതിഭകളെ വാർത്തെടുക്കാനും വേണ്ടിയാണ് തലയിൽ ആൾതാമസമുള്ള മുൻതലമുറയിലെ ദീർഘദർശികൾ കലയുടെ ഉത്സവങ്ങൾക്ക് രൂപം നൽകിയത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് പകരക്കാരനില്ല തിളങ്ങിയെന്ന ഗാനഗന്ധർവൻ KG യേശുദാസ് സ്കൂൾ കലോത്സവത്തിലെ തിളക്കത്തിലൂടെ സംഗീത ലോകത്തെത്തിയ പ്രതിഭയാണ്. അതേ കലോത്സവത്തിൽ മൃദംഗത്തിൽ ഒന്നാം സ്ഥാനക്കാരനായ P ജയചന്ദ്രനാണ് പിൽക്കാലത്ത് നമ്മുടെ ഭാവഗായകനായി വളർന്നത്. G വേണുഗോപാൽ, M ജയചന്ദ്രൻ, മിനിത് ശ്രീനിവാസൻ തുടങ്ങിയ കലോത്സവേദിയിൽ തിളങ്ങിയ ഗാനരംഗത്തെ എത്തിയവർ പിന്നെയും ഉണ്ട്. മലയാള സിനിമയിൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയ പല നായകന്മാരും നടന്മാരും കലോത്സവേദിയിൽ കയ്യൊപ്പ് വധിച്ച് എത്തിയവരാണ്. പ്രതിഭകളെ വാർത്തെടുക്കുന്ന മൂശ തന്നെയാണ് സ്കൂൾ കോളേജ് കലോത്സവങ്ങൾ എന്നതിന് അടിവരയിടുന്നതാണ് ഇവരുടെയൊക്കെ സാന്നിധ്യം. തങ്ങളുടെ മക്കളും ഭാവിയിൽ യേശുദാസോ ജയചന്ദ്രനോ മഞ്ജുവാര്യരോ സലീംകുമാറോ ഒക്കെ ആവുമെന്ന പ്രതീക്ഷയിൽ കുട്ടികളെ കലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന കുറെ രക്ഷിതാക്കൾ എങ്കിലും ഉണ്ട്. അവരെ കുറ്റം പറയാനാവില്ല. എന്നാൽ കലയോടുള്ള അഭിനിവേശത്താൽ കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന മറ്റൊരു കൂട്ടം രക്ഷിതാക്കളുമുണ്ട്. ചില കുട്ടികളൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നേക്കാം, മറ്റു ചിലർ ഒളിമങ്ങിപ്പോയേക്കാം. എങ്കിലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും മറ്റേത് രംഗത്തായാലും ആരോഗ്യകരമായ മത്സരം അനിവാര്യമാണ്. എങ്കിലേ തങ്ങളുടെ യഥാർത്ഥ കഴിവ് ഓരോ കലാകാരന് കണ്ടെത്താനാവൂ. പക്ഷേ ഈ മത്സരങ്ങൾ നിയത ആയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാവണം. അല്ലാതെ മത്സരരംഗത്ത് മായം കലർത്താനോ കുറുക്കു വഴി തേടാനോ തൻ പ്രമാണിത്വം കാട്ടാനോ വിധികർത്താക്കളെ വിലയ്ക്ക് വാങ്ങാനോ ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരം മേളകളുടെ എല്ലാ ശാരുതയും ചോർന്ന് പോകുന്നത്. തലസ്ഥാനത്ത് അടുത്ത ദിവസം തല്ലിപ്പിരിഞ്ഞ കേരള സർവകലാശാല കലോത്സവം ഇത്തരം മേളകളുടെ മേലുള്ള കരുന്നുകൾ വീഴ്ത്തിയിരിക്കുന്നു. വിധികർത്താക്കളെ വിലക്കെടുക്കലും പക്ഷപാതവും പരിശീലകരുടെ പോരുമെല്ലാം ഈ നിറം കടുത്തലിന് കാരണമായെങ്കിലും അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. ചില ദുർവാസനകളുടെ കടന്നുകയറ്റമാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിന് സമീപത്ത് കണ്ടത്. 3.5 പതിറ്റാണ്ട് പിന്നിലേക്ക് കൃത്യമായി പറഞ്ഞാൽ 37 വർഷങ്ങൾ ഒന്ന് നടന്നാൽ തെളിയും. ഓപ്പൺ എയർ അന്തരീക്ഷത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ കലോത്സവത്തെ ഒരു നഗരത്തിന്റെ ഉത്സവമാക്കി മാറ്റിയ ഒരു കേരള സർവകലാശാല കലോത്സവം പിൽക്കാലത്ത് CPMന് പുറത്തായ ഇപ്പോഴത്തെ CPI നേതാവ് T J ആഞ്ചലോസ്, കേരള സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്ന വർഷം SFIയുടെ തീപ്പിരി നേതാവായിരുന്നു അന്ന് ആഞ്ചലോസ്. കോളേജ് ഓഡിറ്റോറിയങ്ങളുടെ അകത്തളങ്ങളിലും പ്രത്യേകം തീർക്കുന്ന ചെറു പന്തലുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന കലോത്സവത്തെ വിശാലമായ മൈതാനത്തേക്ക് പറിച്ചു നട്ടത് ആലപ്പുഴയിലെ ആ കലോത്സവത്തിലാണ്. പ്രധാന മത്സര ഇനങ്ങളിലെല്ലാം വിശാലമായ വേദിയിൽ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘങ്ങളായിരുന്നു വോളണ്ടിയർമാർ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിവിധ വിദ്യാർത്ഥി യുവജന സംഘങ്ങളുടെയും നേതാക്കൾ ഉൾപ്പെട്ട സംഘാടക സമിതി പരിപാടികളുടെ മേൽനോട്ടം ഏറ്റെടുത്തു. 5-6 ദിവസങ്ങൾ ആലപ്പുഴ നഗരത്തിലെ ജനങ്ങൾ ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടാതെ സന്തോഷകരമായി കഴിച്ചുകൂട്ടി. ആ കലോത്സവം വൻ വിജയമായത് സംഘാടനത്തിന്റെ മികവുകൊണ്ടും അനാവശ്യമായ ഇടപെടലുകളുടെ സാന്നിധ്യമില്ലായ്മ കൊണ്ടുമാണ്. പിന്നെയും ഏതെല്ലാം ജില്ലകളിലായി എത്രയെത്ര കലോത്സവങ്ങൾ നല്ല നിലയിൽ നടന്നു. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും തെറ്റായ ചില പ്രവണതകൾ കലോത്സവവേദിയിലേക്ക് അരിച്ചു കയറുന്നതായൊരു തോന്നൽ. ഇത് വെറും തോന്നൽ മാത്രമല്ലെന്ന് ഓർമ്മപ്പെടുത്തലാണ് തലസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ നടന്ന കലോത്സവം. കോഴ ആരോപണത്തെ തുടർന്ന് വിധികർത്താക്കൾ ഉൾപ്പെടെ 3 പേരെ കലോത്സവ പരിസരത്ത് നിന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മാർഗംകളി മത്സരത്തിന്റെ ഫലമാണ് വിവാദമായത്. 14 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഇവാനിയോസിന് 1st സ്ഥാനം ലഭിച്ചു. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിന് 2ഉം യൂണിവേഴ്സിറ്റി കോളേജിന് 3rd സ്ഥാനവും ലഭിച്ചു. മത്സരത്തിനിടെ ചൂടുതെറ്റിയ മാർ ഇവാനിയോസ് 1st സ്ഥാനം നൽകിയതിൽ കോഴ ആരോപിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് രംഗത്തെത്തിയതോടെയാണ് സംഘാടക സമിതി പരിശോധന നടത്തിയത്. കലോത്സവത്തിൽ വിവിധ സ്ഥാനങ്ങൾ ലഭിക്കാൻ കോഴയായി വാഗ്ദാനം ചെയ്തത് 40,000 മുതൽ 1.5 ലക്ഷം വരെയാണെന്ന വാട്സപ്പ് ശബ്ദ സന്ദേശങ്ങൾ പ്രചരിക്കുന്നു. സംഘർഷം സാധ്യത തുടർന്ന് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം സമാപന ചടങ്ങിന് മുമ്പ് തന്നെ കലോത്സവം നിർത്തിവെക്കുന്നു. വാട്സപ്പ് സന്ദേശത്തിന്റെ ആധികാരികത ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞുമില്ല. ചില കോളേജുകൾ ചില മത്സരങ്ങളിൽ ആധിപത്യം പുലർത്തുന്നതും ആ കോളേജുകളുടെ യൂണിയൻ ഭരണത്തിലും ഉണ്ടാകുക ഒക്കെയാണ് കോഴ വഴിവെച്ചതെന്നാണ് പിന്നാമ്പുറ സംസ്ഥാനം കലോത്സവങ്ങളിലെ കോഴ ആരോപണങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നോ പരിശീലകരുടെ ഭാഗത്ത് നിന്നോ ആയിരുന്നോ ഇതുവരെ ഇതുകൂടി കേൾക്കണേ. കൃത്യമായ വിധി നിർണയത്തിന്റെയും പ്രകടനത്തിലെ നിലവാരത്തിന്റെയും അടിസ്ഥാനത്തിൽ തീർത്തും അർഹരായവർ മാത്രമാണ് വിജയികൾ ആവേണ്ടത്. മറ്റുള്ള കൈക്കടത്തലുകൾക്ക് ഇടം നൽകാതിരിക്കുകയും ഒരുവിധ രാഷ്ട്രീയ ഇടപെടലുകളും വേദികളിലേക്ക് എത്തില്ലെന്ന് ഉറപ്പുവരുത്തുകയും സംഘാടകർ ചെയ്യേണ്ടത്.